2023 ഡിസംബർ 20 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കൂട്ട സസ്പെൻഷൻ കൊണ്ട് പ്രശ്നം തീർന്നു. കഴിഞ്ഞ ആഴ്ച പാർലമെന്റിൽ സന്ദർശകരായി എത്തിയ രണ്ട് യുവാക്കൾ നടത്തിയ അതിക്രമത്തെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളം ഇനിയും അവസാനിച്ചിട്ടില്ല. സംഭവത്തിൽ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത് ഷായും സഭയിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷം ഒരാഴ്ചയായി ഇരുസഭകളിലും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുകയാണ്. ബഹളമുണ്ടാക്കിയ 14 എംപിമാരെ സഭയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച സസ്പെൻഡ് ചെയ്തിരുന്നു. തിങ്കളാഴ്ചയും ബഹളം തുടർന്ന പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സർക്കാർ പ്രതിഷേധക്കാരെ നേരിട്ടത്. തിങ്കളാഴ്ച ഇരുസഭകളിലുമായി 78 എംപിമാരെയും ഇന്നലെ ലോക്സഭയിലെ 49 പേരെ കൂടി സസ്പെൻഡ് ചെയ്തതോടെ ഈ സമ്മേളനത്തിൽ നടപടിക്ക് വിധേയരായവരുടെ സംഖ്യ 141 എത്തി. അസാധാരണം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇത്തരത്തിലൊരു കടുത്ത നടപടി മുമ്പ് പാർലമെന്റിൽ നടന്നിട്ടുണ്ട്. 2 UPA സർക്കാരിന്റെ അവസാന കാലത്തായിരുന്നു അത്. അന്ന് 94 എംപിമാർക്കാണ് സഭാ നടപടികൾ തുടർച്ചയായി സ്തംഭിപ്പിച്ചതിന്റെ പേരിൽ സസ്പെൻഷൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ബഹളം തുടരുന്ന പശ്ചാത്തലത്തിൽ സഭയിൽ ശേഷിക്കുന്ന പ്രതിപക്ഷ മെമ്പർമാരിൽ ഇനിയും എത്ര പേർ പുറത്തു പോകേണ്ടി വരുമെന്ന് പറയാറായിട്ടില്ല. ലോക്സഭയിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച സമാനതകൾ ഇല്ലാത്തതാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല ജനങ്ങളിൽ വലിയൊരു വിഭാഗം കരുതുന്നു. അത്തരമൊരു സംഭവത്തെക്കുറിച്ച് സാധാരണഗതിയിൽ പ്രതിപക്ഷം ആവശ്യപ്പെടാതെ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിലെത്തി പ്രസ്താവന നടത്തേണ്ടതായിരുന്നു. അതിന് മുതിർന്നില്ലെന്ന് മാത്രമല്ല അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചർച്ചയുടെ ആവശ്യമില്ലെന്ന നിലപാടിലാണ് ഭരണപക്ഷം. പാർലമെന്റിൽ അക്രമികൾ കാണിച്ച സാഹസിക നടപടികൾ സർക്കാരിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് മറച്ചുവെച്ചിട്ട് കാര്യമില്ല. അത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയോ പ്രസ്താവന ഒഴിവാക്കിയതുകൊണ്ട് സർക്കാരിന് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാനും പോകുന്നില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ വലിയ വീഴ്ച മറച്ചുപിടിക്കാനുള്ള തന്ത്രമായ സാമാന്യ ബുദ്ധി ഉള്ളവരെല്ലാരും ഇത് വിലയിരുത്തുകയുള്ളൂ. നേരെ മറിച്ച് സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലും സഭയിൽ അതേപറ്റി പ്രസ്താവന ചെയ്തിരുന്നുവെങ്കിൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇത്തരത്തിൽ അലങ്കോലപ്പെടുകയില്ലായിരുന്നു. 17 ലോക്സഭ പിരിയാൻ ഇനി കുറച്ചു ദിവസങ്ങളെ ശേഷിക്കുന്നുള്ളൂ. സമ്പൂർണ്ണ സ്വഭാവത്തിലുള്ള അവസാന സമ്മേളനമാണ് ഇത്. അടുത്ത വർഷം ആദ്യം ഒരിക്കൽ കൂടി സഭ സമ്മേളിക്കുമെങ്കിലും വോട്ട് ഓൺ അക്കൌണ്ട് അവതരിപ്പിച്ച് പാസാക്കുക എന്ന ഒഴിവാക്കാനാകാത്ത ഔദ്യോഗിക നടപടികൾക്ക് വേണ്ടിയാകും അത്. ഏപ്രിലിലോ മെയ് ആദ്യമോ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ജനുവരിയിലെ സമ്മേളനത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പ്രതിപക്ഷം ബഹളം ഉച്ചസ്ഥായിൽ നടക്കുമ്പോൾ തന്നെ സർക്കാർ പതിവ് കാര്യങ്ങൾ മുറതറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ബില്ല് അവതരണവും ചർച്ച ഒഴിവാക്കി പാസാക്കലുമൊക്കെ തകൃതിയായി നടക്കുന്നു. പ്രതിപക്ഷ നിരകൾ ശൂന്യമായി കിടക്കുമ്പോൾ ഇതൊക്കെ വളരെ എളുപ്പമാണ്. എന്നാൽ ജനാധിപത്യ മൂല്യങ്ങളെയും കീഴ്നടപ്പുകളെയും ആടെ ബലികഴിച്ചുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ജനകീയ പ്രശ്നങ്ങളുമായി എത്രയോ കാര്യങ്ങളാണ് പരിഗണിക്കപ്പെടാതെ പോകുന്നത്. ശൈത്യകാല സമ്മേളനം സുഗമമായി നടത്താൻ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് പ്രതിപക്ഷം സമ്മേളനം തുടങ്ങിയ ദിവസം മുന്നോട്ട് വന്നത്. എന്നാൽ 13 ഉണ്ടായ ലോക്സഭയിലെ സുരക്ഷാ വീഴ്ച എല്ലാം തകിടം മറിക്കുകയായിരുന്നു. സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടാൻ അവസരം സൃഷ്ടിച്ചത് സർക്കാർ തന്നെയാണ്. പിടിവാശിയാണ് ഇതിനെല്ലാം കാരണം.